ബിഷപ്പ് ജോസഫ് കുന്നത്ത് CMI എഴുതിയ ലേഖനം മാനസാന്തരങ്ങളുടെ പിന്നിലെ രഹസ്യം. നക്സലൈറ്റ് പ്രസ്ഥാനം വളരെ ശക്തി ആർജിച്ചു നിന്ന കാലം. അഴിമതിക്കാരെ കണ്ടെത്തിയാൽ അവർ മുന്നറിയിപ്പ് നൽകും, അനുസരിച്ചില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുക എന്നതായിരുന്നു അവരുടെ രീതി. അതിനാൽ തന്നെ ഭയം നിമിത്തം നക്സലൈറ്റുകൾ വില്ലേജിൽ വന്നാൽ ഗ്രാമവാസികൾ അവരെ സൽക്കരിക്കും. അക്കാലത്ത് ഞാൻ ചാന്താരൂപതയിൽ മന്ദമാരി സ്കൂളിൽ സേവനം ചെയ്യുകയാണ്. സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് താമസം. ഒരു ഡ്രൈവർ മാത്രമാണ് എന്നെ കൂടാതെ അവിടെയുള്ളത്. ഒരു രാത്രിയിൽ പതിവ് പോലെ മുറ്റത്തെ കട്ടിലിൽ ഞാൻ കിടന്നുറങ്ങുകയാണ്. ഏതാണ്ട് 2 മണിയായപ്പോൾ 4 പേർ വന്ന് ഡ്രൈവറെ വിളിച്ചു. അടുത്തു ചെന്നപ്പോൾ മുറ്റത്ത് കട്ടിലിൽ കിടക്കുന്നതാരാണെന്ന് അവനോട് അന്വേഷിച്ചു. വൈദികനാണെന്ന് പറഞ്ഞപ്പോൾ വിളിക്കണമെന്നായി. അവൻ വിളിക്കാനെത്തിയപ്പോഴേക്കും അവരെന്റെ കട്ടിലിന്റെ അരികിൽ വന്നു. ഞാൻ ചോദിച്ചു, എന്താ വേണ്ടത്? നക്സലൈറ്റ്സ് ആണെന്ന് മറുപടി. അവർക്ക് പണം വേണം. നിങ്ങളെ കണ്ടിട്ട് നക്സലൈറ്റ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. അവർ എന്നെ ശല്യപ്പെടുത്തുകയില്ല. അവരുടെ പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. പിന്നെന്താ, ഞങ്ങൾ കള്ളന്മാരാണോ? അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഏതായാലും പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടനെ 4 പേരും തോക്കെടുത്തു. ഒരാൾ എന്റെ മുമ്പിലും ഒരാൾ പുറകിലും മറ്റു 2 പേർ തോക്ക് നീട്ടിപ്പിടിച്ചും നിൽപ്പായി. മുമ്പിൽ പിടിച്ച തോക്ക് ഞാൻ കൂസലില്ലാതെ പിടിച്ചു മാറ്റി. ഈ നാടകമൊന്നും നിങ്ങൾ കളിക്കേണ്ട. പണം തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ അവർ തോക്ക് സഞ്ചിയിലിട്ടിട്ട് കത്തിയെടുത്തു. വലിയ കത്തിയെടുത്ത് ഒരെണ്ണം എന്റെ പുറത്തും മറ്റൊന്ന് എന്റെ കഴുത്തിലും കുത്തിപ്പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊല്ലാൻ വന്നതാണെങ്കിൽ കൊന്നിട്ട് പൊക്കോ, പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ മരിക്കാൻ വന്ന ആളാണ്. അതെനിക്ക് എളുപ്പമായി. എന്റെ കാര്യം നേരത്തെ നടക്കും. ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു. ഒരു മിഷണറി മരിക്കാൻ തയ്യാറായി തന്നെയാണ് മിഷന് ഇറങ്ങുന്നത്. പിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ മിഷണറിയെ പേടിപ്പിക്കുന്നതിൽ എന്തർത്ഥം? ഒടുവിൽ സഹികെട്ട് ഒരുവൻ ആ മുറ്റത്തിരുന്നു. മറ്റു 3 പേർ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അവൻ എഴുന്നേറ്റില്ല. അപ്പോൾ വേറൊരുവൻ ദേഷ്യം തീർക്കാൻ ഒരു ഇഷ്ടിക എടുത്ത് എന്നെ എറിഞ്ഞു. ഏറ് എന്റെ ചങ്കിലാണ് കൊണ്ടത്. ആ ഒച്ച കേട്ട് അപ്പുറത്തെ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന സിസ്റ്റേഴ്സ് ഉറക്കം തെളിഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കള്ളന്മാർ ഓടിപ്പോയി. കുറച്ചു കഴിഞ്ഞ് സിസ്റ്റേഴ്സ് എന്റെ അടുത്ത് വന്ന് കാര്യം അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പറ്റിയില്ല, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളൂ. കള്ളന്മാർ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞതോടെ സിസ്റ്റേഴ്സ് മടങ്ങി. പക്ഷേ അവർ കിടന്നില്ല, പകരം ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നടന്ന് അടുത്ത വില്ലേജിൽ കുർബാനയ്ക്ക് പോയി. ചങ്കുറപ്പിന് പിന്നിൽ മിഷനു വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം തരുന്ന ചങ്കുറപ്പിന്റെയും സംരക്ഷണത്തിന്റെയും മറക്കാനാവാത്ത ഒരു ഓർമ്മയാണിത്. വന്ന അക്രമികളെക്കാളും ആരോഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ലെങ്കിലും ദൈവം തന്ന ധൈര്യത്തിലാണ് അവരെ ഞാൻ നേരിട്ടത്. കർത്താവിന് വേണ്ടി അവിടുത്തെ വയലിൽ ഇറങ്ങിയവനെ സംരക്ഷിക്കുന്നത് അവിടുന്ന് തന്നെ. മിഷണറിമാരെല്ലാം ജനങ്ങളോട് ചേർന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ ജീവിച്ചു. ആന്ധ്രാപ്രദേശിലെ അദിലാബാദിലും മഹാരാഷ്ട്രയിലെ ചാന്ത വാർദ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടന്ന ചാന്താരൂപതയിൽ ഇത്തരത്തിൽ മിഷൻ പ്രവർത്തനം ശക്തമായി നടക്കാൻ കാരണം ഈ രീതി തന്നെയായിരുന്നു. ജനങ്ങൾ താമസിച്ചിരുന്നതുപോലുള്ള വാസസ്ഥലങ്ങളാണ് ഞങ്ങളും നിർമ്മിച്ചിരുന്നത്. വാർപ്പ് കെട്ടിടങ്ങൾ പോലും കാര്യമായി പണിതിരുന്നില്ല. ഈ മിഷൻ ദർശനം പകർന്നു തന്നത് രൂപതയുടെ പ്രഥമമെത്രാനായിരുന്ന ബിഷപ്പ് ജാനുവാരിയൂസ് പാലത്തുരുത്തി CMI ആണ്. അദ്ദേഹം എപ്പോഴും പറയും, ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒന്നിച്ചു ജീവിക്കണം. നാം അവിടെ പോയി വലിയ കെട്ടിടമുണ്ടാക്കരുത്. അവിടെ അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളും ജീവിക്കണം. എന്നാലേ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുകയുള്ളൂ. അതായിരുന്നു യേശുവിന്റെ രീതി. ഫിലിപ്പി 2:7-8 വചനങ്ങളിൽ വിശുദ്ധ പൗലോസ് ലിഹ വ്യക്തമാക്കുന്നതുപോലെ യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആളായിരുന്നു ജാനുവരിയൂസ് പിതാവ്. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതാണല്ലോ ക്രിസ്തുമസിന്റെ ചൈതന്യം. അത് മനസ്സിലാക്കിയ പിതാവ് എല്ലാ മിഷണറിമാരെയും ആ ചൈതന്യത്തിൽ ജീവിക്കാൻ പ്രചോദിപ്പിച്ചു. അപ്രകാരം ജനങ്ങളോട് താതാൽമ്യപ്പെട്ട് ജീവിച്ചപ്പോൾ സുവിശേഷം അവർ പെട്ടെന്ന് സ്വീകരിക്കുകയും ധാരാളം മാനസാന്തരങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അതായിരുന്നു മിഷന്റെ വിജയം. ഗ്രാമവാസികളുടെ എല്ലാ സന്തോഷങ്ങളിലും വേദനകളിലും മിഷണറി വൈദികർ പങ്കുചേർന്നിട്ടുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ അവരെ കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആശുപത്രി വരെ കൂടെ വൈദികരും പോകും. അവരുടെ എല്ലാ കാര്യത്തിനും വൈദികരുടെ സാന്നിധ്യം ഉറപ്പായിരുന്നു അദിലാബാദ് മിഷൻ. പിന്നീട് ചാന്താരൂപത വിഭജിച്ച് വിശുദ്ധനായ ജോൺ പോൾ 2 പാപ്പ 1999 അദിലാബാദ് മിഷൻ രൂപത പ്രഖ്യാപിച്ചു. 1999 ഒക്ടോബർ 6 രൂപത മെത്രാനായി ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടത്. ചാന്താരൂപതയിൽ നിന്നുള്ള ഏതാനും വൈദികർ ആരംഭകാലത്ത് എനിക്കൊപ്പം വന്നു. അൽമായരുടെ ആഗ്രഹം. രൂപതയിലെ അൽമായരെ വിളിച്ചുകൂട്ടി സംസാരിച്ചപ്പോൾ അവരെല്ലാം ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ട പ്രധാന കാര്യം ഇതായിരുന്നു: മിഷൻ പ്രവർത്തനത്തിന് ഞങ്ങളെ കൂടി കൂട്ടണം. ഞങ്ങൾ മാവുദീസ മുങ്ങിയത് ഈ സുവിശേഷം പ്രസംഗിക്കാനാണ്. അദിലാബാദ് രൂപതയുടെ വിജയത്തിന്റെ അടിസ്ഥാനം അതാണെന്നാണ് എന്റെ അഭിപ്രായം. ഏറെപ്പേരുടെ സഹായങ്ങളും കിട്ടി. ആദ്യം ചെറിയൊരു ബിഷപ്സ് ഹൗസ് പണിതു, പിന്നെ മൈനർ സെമിനാരിയും പാസ്റ്റർ സെന്ററും തുടങ്ങി. സാവധാനം അദിലാബാദിലെ പള്ളി കത്തീഡ്രലായി പ്രഖ്യാപിച്ചു. ഇവിടുത്തെ മൈനർ സെമിനാരിയിൽ പ്രവേശനം നേടിയവരും പഠിച്ചവരുമായ വൈദികർ തന്നെയാണ് ഇന്ന് ഈ രൂപതയിലുള്ള 40-ൽ പരം ഇടവക വൈദികർ. അതുകൂടാതെ സന്യാസ സഭകളിൽ നിന്നുള്ള വൈദികരുമുണ്ട്. ഈ രൂപതയിലെ യുവജനങ്ങൾക്കിടയിൽ ജീസസ് യൂത്തിന്റെയോ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെയോ ശക്തമായ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ യുവജന മുന്നേറ്റം ശക്തമാണ്. ആണ്ടിലൊരിക്കൽ 1000 പേരോളം വരുന്ന യുവജന സമ്മേളനങ്ങൾ നടത്തുമായിരുന്നു. ഭക്ഷണം, അച്ചടക്കം, പ്രാർത്ഥനയുടെ സമയം തുടങ്ങി അവരുടെ കാര്യങ്ങളെല്ലാം അവർ തന്നെ ക്രമീകരിക്കും. ഇന്നും അതങ്ങനെ തുടരുന്നു. ആദ്യകാലം മുതൽ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബോർഡിങ്ങുകൾ നടത്തുക എന്നത്. പഠിക്കാൻ സാഹചര്യങ്ങളില്ലാത്ത കുട്ടികളെ പള്ളിയോട് ചേർന്നുള്ള ബോർഡിങ്ങിൽ താമസിപ്പിച്ച് അടുത്തുള്ള സ്കൂളിൽ വിട്ടു പഠിപ്പിക്കും. ബോർഡിങ്ങിൽ നിന്ന് പ്രാർത്ഥനകളും വിശ്വാസകാര്യങ്ങളും പഠിക്കുന്ന കുട്ടികൾ അവധിക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കളെ പഠിപ്പിക്കും. ഇപ്പോഴത്തെ യുവജനങ്ങളിൽ ബോർഡിങ്ങുകളിൽ പഠിച്ചു വന്നവരാണ്. ഇവിടുത്തെ അച്ഛന്മാരിൽ ഏറെ പേരും അവരിൽ നിന്നുള്ളവർ തന്നെ. വൈദിക സന്യസ്ത ദൈവവിളികൾ ധാരാളം. ഇപ്രകാരം സമ്പന്നമായ അദിലാബാദ് മിഷനിൽ മെത്രാനടുത്ത ശുശ്രൂഷകൾ നിർവഹിക്കാൻ 2015 75 വയസ്സിൽ വിരമിക്കുന്നതുവരെയും എനിക്ക് സാധിച്ചു. ഇപ്പോഴും രൂപതയിലെ പാസ്റ്റർ സെന്ററിൽ താമസിച്ചുകൊണ്ട് മിഷനിൽ പങ്കുചേരുന്നു.